പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ഇസ്രായേലിൽ രാജവാഴ്ച ആരംഭിച്ചതിൻ്റെ ചരിത്രം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ആദ്യത്തെ രാജാവായ സാവൂളിന് ലഭിച്ച അംഗീകാരവും അദ്ദേഹത്തിന് നേടാൻ സാധിച്ച വിജയങ്ങളും അവസാനമുണ്ടായ പരാജയങ്ങളും ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുകയാണ്. സാമൂവേലിൻ്റെ ഒന്നാം പുസ്തകം 13 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളിലാണ് ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുക. 13, 14, 15 അധ്യായങ്ങളിൽ സാവൂളിൻ്റെ യുദ്ധങ്ങൾ, സാവൂളിൻ്റെ നേട്ടങ്ങൾ, അതോടൊപ്പം സാവൂളിൻ്റെ അവിശ്വസ്തതയും പരാജയങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 16 മുതലുള്ള അധ്യായങ്ങളിൽ സാവൂളിൻ്റെ കൂടെ മറ്റൊരു രാജാവ് കൂടി കടന്നു വരുന്നതായിട്ട് കാണും, ദാവീദ്. അപ്പോഴ് തിരസ്കൃതനായ സാവൂളിന് പകരം ദാവീദിനെ രാജാവായി തിരഞ്ഞെടുക്കുകയും അങ്ങനെ ഒരേ സമയം അഭിഷിക്തരായ രണ്ട് രാജാക്കന്മാർ ഇസ്രായേലിൽ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് സാമൂവേലിൻ്റെ ഒന്നാം പുസ്തകം 16 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുക. നമ്മൾ ആദ്യമേ 13 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിലൂടെ ഇന്ന് കടന്നു പോകും. സാവൂള് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടത് ഇസ്രായേൽ ജനത്തിൻ്റെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയായിരുന്നു. ഒരു രാജാവിന് വേണ്ടി മുറവിളി കൂട്ടിയവർ ആവശ്യപ്പെട്ടതും അതുമാത്രമാണ്, സംരക്ഷണം ലഭിക്കണം, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം. അമ്മോന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ യാബേശ് ഗിലെയാദുകാർക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് സാവൂൾ തൻ്റെ കഴിവ് തെളിയിച്ചതാണ്. പക്ഷേ 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫിലിസ്തീർക്കെതിരെയുള്ള യുദ്ധത്തിൽ സാവൂളിന് നേരിടുന്ന ഒരു പരാജയത്തെക്കുറിച്ച് പരാമർശിക്കും. വാസ്തവത്തിൽ യുദ്ധത്തിലുണ്ടായ പരാജയമല്ല അത്, സാമൂവേലും സാവൂളും തമ്മിലുണ്ടായ ബന്ധത്തിൽ തെറ്റിദ്ധാരണകളോ അതോ അതിരുകടന്ന ആത്മവിശ്വാസമോ കർത്താവിലുള്ള വിശ്വാസരാഹിത്യമോ അതെല്ലാം കൂടെ കൂടിയോ സാവൂൾ ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫിലിസ്തീർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്ന സാവൂളിനെ സാമൂവേൽ തന്നെയാണ് ഒരുക്കിയത്. പക്ഷേ സാമൂവേൽ വന്നതിന് ശേഷം യുദ്ധം ആരംഭിക്കാം എന്നതായിരുന്നു ധാരണ. പറഞ്ഞ സമയമായിട്ടും സാമൂവേലിനെ കാണാതെ വന്നപ്പോൾ ശത്രുസൈന്യം അടുത്തു വരികയും തൻ്റെ അണികൾ തന്നെ പിളർപ്പുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സാവൂൾ ധരിച്ചു, ഇനിയും കാത്തു നിൽക്കുന്നത് അബദ്ധമാണ്, യുദ്ധം തുടങ്ങിയേ മതിയാവും. പക്ഷേ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ സഹായം തേടണം, ദൈവത്തിൻ്റെ സഹായം തേടാൻ ബലിയർപ്പിക്കണം എന്ന് വിചാരിച്ച സാവൂൾ ദൈവത്തിന് ബലിയർപ്പിച്ചു. ബലിയർപ്പണം കഴിഞ്ഞപ്പോൾ സാമൂവേൽ രംഗപ്രവേശം ചെയ്തു. 13-ാമത്തെ വാക്യം, സാമൂവേൽ പറഞ്ഞു, നീ വിഡ്ഢിത്തമാണ് ചെയ്തത്, നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നീ അനുസരിച്ചില്ല, അനുസരിച്ചിരുന്നെങ്കിൽ അവിടുന്ന് നിന്റെ രാജ്യത്വം ഇസ്രായേലിൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു, എന്നാൽ നിന്റെ ഭരണം ഇനി ദീർഘിക്കുകയില്ല. കർത്താവിൻ്റെ കൽപ്പനകൾ നീ അനുസരിക്കായികയാൽ തൻ്റെ ഹിതാനുവർത്തിയായ ഒരാളെ അവിടുന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്, ജനത്തിലെ രാജാവായിരിക്കാൻ അവിടുന്ന് അവനെ നിയോഗിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച്, ദൈവത്തിൻ്റെ പ്രമാണവും കൽപ്പനകളും അനുസരിച്ച് ജനത്തെ നയിക്കാനാണ് രാജാവിനെ നിയോഗിച്ചിരുന്നത്. ആ രാജാവിന് സർവപ്രധാനമായി നിൽക്കുന്നത് ദൈവിക പ്രമാണങ്ങളാണ്. അതനുസരിച്ചാൽ ജനത്തെ നയിക്കാൻ, ഭരിക്കാൻ, സംരക്ഷിക്കാൻ രാജാവിന് കഴിയും. പക്ഷേ ദൈവവുമായുള്ള ബന്ധമെല്ലാം വിച്ഛേദിച്ച് സ്വന്തം ശക്തി കൊണ്ട്, സ്വന്തം ബുദ്ധിവൈഭവം കൊണ്ട്, സ്വന്തം ആയുധങ്ങൾ കൊണ്ട് ജനത്തെ സംരക്ഷിക്കാമെന്ന് വിചാരിച്ച ഭരണാധികാരിയായിത്തീരുന്നു സാവൂൾ. ആദ്യത്തെ അവിശ്വസ്തത ഇവിടെയാണ്. ഇവിടെ തിരസ്കൃതനായി എന്ന് പറഞ്ഞാലും പൂർണ്ണമായും തിരസ്കരിക്കപ്പെട്ടിട്ടില്ല. 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും ഫിലിസ്തീരുമായുള്ള യുദ്ധത്തിൽ ചുരുക്കം പടയാളികളെ കൊണ്ട് സാവൂൾ വിജയം വരിക്കാൻ സാധിച്ചു. ജോനാഥാൻ്റെ സാഹസികത അതിന് വഴിതെളിച്ചു. കർത്താവ് അവർക്ക് സംരക്ഷണം നൽകി. ദൈവം തിരഞ്ഞെടുത്തവനെ തിരസ്കരിച്ചില്ല, ഒരു വാണിംഗ് കൊടുക്കുകയായിരുന്നു, ഒരു താക്കീത്. 15-ാമത്തെ അധ്യായത്തിൽ സാവൂൾ വീണ്ടും കൽപ്പന ലംഘിച്ച സാഹചര്യത്തിൽ 22-ാമത്തെ വാക്യം ഇങ്ങനെ പറയും, തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ വേദസിനേക്കാൾ ഉത്കൃഷ്ടം. മത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജ്യത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. കിട്ടിയ താക്കീത് സ്വീകരിക്കാതെ അഥവാ താക്കീതനുസരിച്ച് പ്രവർത്തിക്കാതെ വീണ്ടും സ്വന്തം ഹിതമനുസരിച്ച്, താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കാൻ സാവൂൾ സന്നദ്ധനായതുകൊണ്ട് സാവൂള് തിരസ്കൃതനായി എന്നാണ് സാമൂവൽ പറയുക. ദൈവത്തോടും അവിടുത്തെ പ്രമാണങ്ങളോടും പൂർണ്ണമായി വിശ്വസ്തത പാലിച്ചില്ല എന്നതാണ് സാവൂളിനെതിരെ കൊണ്ടുവരുന്ന ആരോപണം. നശിപ്പിക്കാനായി ഒഴിഞ്ഞിട്ടിരുന്നവരെ, വസ്തുക്കളെയും വ്യക്തികളെയും നശിപ്പിക്കാതെ കാത്തുസൂക്ഷിച്ചു എന്നതാണ് കുറ്റം. കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടിയാണ് മൃഗങ്ങളെ കൊണ്ടുവന്നത് എന്ന് സാവൂൾ പറയുന്നുണ്ടെങ്കിലും ബലിയല്ല, ബലിയേക്കാൾ ശ്രേഷ്ഠം അനുസരണമാണ് എന്ന് സാമുവൽ വഴി ഇവിടെ പഠിപ്പിക്കും. പിന്നീട് അത് ഹോസിയ പ്രവാചകനിലൂടെ കർത്താവ് ആവർത്തിക്കും. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദഹന ബലികളല്ല, ദൈവജ്ഞാനമാണ് ആവശ്യം. പിന്നീട് യേശു ക്രിസ്തു തന്നെ ഈ ദഹന ബലികളല്ല, ദൈവജ്ഞാനമാണ് ആവശ്യം. പിന്നീട് യേശു ക്രിസ്തു തന്നെ ഈ പഠനമെടുത്ത് ആവർത്തിക്കും. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ പാവപ്പെട്ടവരെ നിങ്ങൾ കുറ്റം വിധിക്കുമായിരുന്നില്ല എന്ന് ഫരിസേയ പ്രമാണികളോട് യേശു പറഞ്ഞു. അതിൻ്റെ എല്ലാം തുടക്കം നമുക്കിവിടെ കാണാം. ബലിയേക്കാൾ പ്രധാനം അനുസരണമാണ്, അഥവാ ബലി തന്നെ അനുസരണത്തിൻ്റെ അടയാളമായിരിക്കേണ്ടതാണ്. ബലിയർപ്പണത്തിൻ്റെ ഉദ്ദേശ്യം സ്വയം ദൈവത്തിന് അടിയറ വയ്ക്കലാണ്. എൻ്റെ ജീവനും എനിക്കുള്ളതും എൻ്റെ സമസ്തവും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നതിൻ്റെ അടയാളമായി, എൻ്റെ ജീവനും എൻ്റെ സ്വത്തും എൻ്റെ ജീവിതവും ദൈവത്തിന് കാഴ്ചവെക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ബലി അർപ്പിച്ചിരുന്നത്. മൃഗബലി, ദഹന ബലിയാവാം, മറ്റേതെങ്കിലും തരത്തിലാവാം, മൃഗത്തിൻ്റെ ജീവൻ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് അത് എൻ്റെ ജീവൻ്റെ അടയാളമായി ഞാൻ ബലിയായി അർപ്പിക്കുന്നു. പക്ഷേ ഇപ്രകാരം ഒരു ബലിയർപ്പണം ഒരു സമ്പൂർണമായ ആത്മസമർപ്പണത്തിൻ്റെ പ്രതീകമല്ല എങ്കിൽ ബലി വെറും ഒരു ചടങ്ങായി മാറും. ഏത് മതത്തിലാണെങ്കിലും ബലിയർപ്പണം ഇപ്രകാരമുള്ള ഒരു ആത്മസമർപ്പണത്തിൻ്റെ പ്രതീകമായിരിക്കണം. ഈ ആത്മസമർപ്പണമില്ലാത്ത ബലി കർത്താവിന് സ്വീകാര്യമാവുകയില്ല. സാവൂളിന് സംഭവിച്ചത് അനുസരണമില്ലാത്തൊരു ബലിയായി. അത് സാമൂവേൽ വളരെ വ്യക്തമായി എടുത്തു പറയുകയും ചെയ്തു. അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം അനുസരണമാണ്. അപ്പൊ ദൈവത്തോട് മത്സരിക്കാതെ ദൈവത്തെ അംഗീകരിക്കുക, അവിടുത്തെ പ്രമാണം അനുസരിക്കുക. ഇതിന് തയ്യാറാവാത്തതിന്റെ പേരിൽ സാവൂള് തിരസ്കൃതനായി എന്ന് പറയും. സാവൂള് തിരസ്കൃതനായതിനു ശേഷമാണ് മറ്റൊരാളെ രാജാവായി വാഴിക്കുക. ഇനി 16-ാമത്തെ അധ്യായം മുതൽ അങ്ങോട്ട് രണ്ട് രാജാക്കന്മാര് ഒരേ രാജ്യത്തെ ഭരിക്കുന്നതായിട്ട് കാണും. തിരസ്കൃതനായ സാവൂളും രാജാവായി രഹസ്യമായി കഴിയുന്ന ദാവീദും. സാവൂളിനെ രാജാവായി അഭിഷേകം ചെയ്ത സാമുവേൽ തന്നെ മറ്റൊരാളെ ദാവീദിനെ ദൈവകൽപ്പന പ്രകാരം രാജാവായി അഭിഷേകം ചെയ്തു. ഇത് കലാപത്തിന് തുടക്കം കുറിക്കലാണ്. ഒരു രാജാവ് ന്യായമായ അധികാരത്തിൽ നിലനിൽക്കെ അയാൾക്ക് പകരം വേറൊരാളെ രാജാവായി അവരോധിക്കുന്നത് ആഭ്യന്തര കലാപത്തിനുള്ള ഒരു കാരണമാകാം. പക്ഷേ അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദ് കലാപത്തിന് മുതിർന്നില്ല. സാവൂളിൻ്റെ വിശ്വസ്ത ഭൃത്യനായിട്ടാണ് ദാവീദ് രംഗപ്രവേശം ചെയ്യുന്നത്. പക്ഷേ സാവൂള് തിരസ്കൃതനായി എന്ന ആ ബോധ്യം അത് അദ്ദേഹത്തെ മാനസികമായി തളർത്തി അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് തന്നെ ഭ്രമം സംഭവിച്ചതുപോലെ തോന്നും. അതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥകാരൻ ഇപ്രകാരമാണ് പറയുക. സാമുവേലിന്റെ 1-ാം പുസ്തകം 16-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ. അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. അതേസമയം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണും, കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. ഇപ്പോൾ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദാവീദിൽ പ്രവർത്തിക്കുകയും അതുവരെ സാവൂളിനെ നയിച്ചുകൊണ്ടിരുന്ന ആത്മാവ് സാവൂളിനെ വിട്ടുപോവുകയും ചെയ്യുന്നു. തത്വത്തിൽ അദ്ദേഹത്തിന്റെ രാജ്യത്വം രാജഭരണം അവസാനിച്ചു കഴിഞ്ഞു. കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അഭിഷേകം ചെയ്തപ്പോൾ സാവൂളിൻ്റെ മേൽ വന്ന ആത്മാവാണിത്. ഇത് അടയാളമാണ്, ദൈവം സാവൂളിനെ തിരസ്കരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഫലമായി അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു എന്ന് പറയും. ദൈവത്തിൻ്റെ ആത്മാവ്, ദുരാത്മാവ്, ദുരാത്മാവും ഇവിടെ ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തിയായി നിൽക്കുകയാണ്. സാവൂൾ ഒരു മാനസികമായ വിഭ്രാന്തിക്ക്, ഭയത്തിന്, അകാരണമായ വൈകല്യങ്ങൾക്ക് ഇരയായിത്തീരുന്നു. അവൻ്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന രോഗത്തെ അഥവാ മാനസികാവസ്ഥയെ ദുരാത്മാവ് പീഡിപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ വിശദീകരിക്കുക. ദൈവത്തിൻ്റെ പ്രവർത്തനമായിട്ട് ഇതിനെയും കാണും. ഒരുപക്ഷെ ചോദിച്ചേക്കാം, ദൈവം പിശാചിനെ അയച്ച് മനുഷ്യരെ പീഡിപ്പിക്കുമോ? നമ്മൾ ഓർക്കണം, ഇത് പുരാതനമായ ഒരു കാഴ്ചപ്പാടാണ്. മനുഷ്യൻ സംഭവിക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടും അനുവദിച്ചിട്ടുമാണ് എന്ന് ഇന്ന് നമ്മൾ വിശ്വസിക്കും. ഇപ്പൊ സാവൂടിനെ ബാധിച്ചത് ഈ വിഷാദ രോഗം ഒരു ദുരാത്മാവിന്റെ പ്രവർത്തന ഫലമാണ് എന്ന് അവർ മനസ്സിലാക്കി. അഥവാ ഈ രോഗത്തെ മനസ്സിലാക്കാൻ സാവൂ തിരസ്കൃതനായി എന്ന കാര്യം വ്യക്തമാക്കാൻ വിശുദ്ധ ഗ്രന്ഥകാരൻ ഉപയോഗിക്കുന്ന ഒരു രചനാമാധ്യമവുമായിരിക്കാം ഇത്. സകല ആത്മാക്കളും സകല ശക്തികളും ദൈവത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ്. ആജ്ഞാനുവർത്തികളാണ് പ്രകൃതി ശക്തികളും പ്രകൃതി അതീതമായ പൈശാചിക ശക്തികളും. അപ്പോൾ ദൈവം ഈ ശക്തികളെ തൻ്റെ ഹിതം അനുവർത്തിക്കാൻ ഉപയോഗിക്കുന്നു എന്ന ഒരു സൂചനയാണ് ഇതിലൂടെ നമുക്ക് കിട്ടുക. ഈ വിവരണം സാവൂളിൻ്റെ അടുക്കിലേക്ക് ദാവീദിനെ കൊണ്ടുവരുന്നതിന് സഹായമായിത്തീരുന്നു. ദുരാത്മാവ് ബാധിച്ച അഥവാ വിഷാദ രോഗം ബാധിച്ച സാവൂളിന് ആശ്വാസം പകരുന്നതിന് വേണ്ടി ഒരു ഗായകൻ എന്ന നിലയിലാണ് ദാവീദ് സാവൂളിൻ്റെ അരമനയിലേക്ക് കൊണ്ടുവരിക. ദാവീദിനെ സാവൂളിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത് രണ്ടു തരത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. 16-ാമത്തെ അധ്യായത്തിൽ സംഗീതജ്ഞനായി വരുന്നു. 17-ാമത്തെ അധ്യായത്തിൽ ഗോലിയാത്തുമായുള്ള യുദ്ധത്തിൽ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുന്ന ഒരു കവിണ വിദഗ്ധനായി ദാവീദ് പ്രത്യക്ഷപ്പെടുന്നു. ഇത് ദാവീദിൻ്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റി ഇസ്രായേലിൽ നിലനിന്ന വിവിധ പാരമ്പര്യങ്ങളിൽ നിന്ന് എടുത്ത് സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ബൈബിളിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. രണ്ട് സംഭവങ്ങൾ രണ്ട് വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽ നിന്ന് വന്നതാവും. ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള സംഘട്ടനം 17-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ദാവീദുമായിട്ടുള്ള പോരാട്ടത്തിൽ ദാവീദ് വിജയിച്ചു. ഇസ്രായേൽ ജനം ഒന്നടങ്കം ഭയന്നു നിന്ന മല്ലനായ ഗോലിയാത്തിനെ വെറും ഒരു കല്ലും കവണയും ഉപയോഗിച്ച് പരാജയപ്പെടുത്താനായിട്ട് സാധിച്ച യുവാവാണ് ദാവീദ്. ദാവീദിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായൊരു സൂചന ഇവിടെ കാണും. ഒന്ന് രണ്ട് വാക്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. 17-ാമത്തെ അധ്യായം 41 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ഗോലിയാത്ത് ദാവീദിനോട് അടുത്തു, ആയുധവാഹകൻ മുമ്പേ നടന്നു. ദാവീദിനെ കണ്ടപ്പോൾ ഫിലിസ്തീയന് പുച്ഛം തോന്നി. എന്തെന്നാൽ അവൻ തുടുത്തു കോമളനായ ഒരു കുമാരൻ മാത്രമായിരുന്നു. ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു, എന്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയും? അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു. അവൻ ദാവീദിനോട് പറഞ്ഞു, വരൂ, ഞാൻ നിന്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. 47-ാമത്തെ വാക്യത്തിൽ കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്, അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് ദാവീദ് നടത്തുന്നത്. കർത്താവിനോട് വിശ്വസ്തത പാലിക്കുന്ന, കർത്താവ് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഉറച്ച ബോധ്യമുള്ള വിശ്വാസിയായ ദാവീദ് വാളും കുന്തവും മറ്റു മാരകായുധങ്ങളുമായി തന്നെ സമീപിക്കുന്ന അതിമല്ലനായ ഗോലിയാത്തിനെ നേരിടുന്നത് ഒരു ഇടയന്റെ ആയുധമായ കവണയും കല്ലും കൊണ്ടാണ്, അല്ല കർത്താവിലുള്ള വിശ്വാസം കൊണ്ടാണ്. ഞാൻ വരുന്നത് നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ്. ഇത് നമുക്കൊരു വലിയ പാഠം നൽകുന്നുണ്ട്. മല പോലെ ഉയർന്നു നിൽക്കുന്ന ഗോലിയാത്ത്, അതിശക്തനായ ഗോലിയാത്ത്, സകല ആയുധങ്ങളും യുദ്ധസന്നാഹങ്ങളുമുള്ള സകലവിധ സംവിധാനങ്ങളും സ്വന്തമായിട്ടുള്ള ആ ഗോലിയാത്ത് ഇന്നത്തെ വൻ ശക്തികളുടെ പ്രതീകമായി നിൽക്കും. അത് വൻ സാമ്പത്തിക ശക്തികളാവാം, വൻ സൈനിക ശക്തികളാവാം, പാവപ്പെട്ടവരെ അടിച്ചമർത്തുന്ന ചൂഷണം ചെയ്യുന്ന മാഫിയകളാവാം. അവയ്ക്കെതിരെ സാധാരണ മനുഷ്യനൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുകയും ചെയ്യാം. ഗോലിയാത്തിന് മുൻപിൽ വെറും കല്ലും കമണിയുമായി നിൽക്കുന്ന കൊച്ചു ദാവീദിനെ പോലെയാണ് ഇന്നത്തെ ഭൂരിപക്ഷം ജനങ്ങളും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസത്തോടുകൂടി ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നവർക്ക് ഈ ഗോലിയാത്ത് പോലുള്ള പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ സാധിക്കും. 17-ാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ ഗോലിയാത്ത് നിലംപതിക്കുന്നതും ദാവീദിനെ ജനങ്ങൾ ആ തട്ടഹസിച്ച് ആഘോഷിച്ച് സൗലിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ കാണും. ഇടയനായ ദാവീദ് ഗോലിയാത്തിനെ വധിച്ച് ജനപ്രീതി ആർജിച്ചത് സാവൂളിനെ അസൂയാലുവാക്കി. മുമ്പേ തന്നെ രോഗിയായി മാറിയിരുന്ന, ദുരാത്മാവ് ബാധിച്ച് വിഷാദ രോഗത്തിന് അടിമയായി കഴിഞ്ഞ സാവൂള് ഇപ്പോഴ് മറ്റൊരു വിഷാദിന്റെ കൂടി അടിമയായി, അസൂയ. വിഷാദവും അസൂയയും ഒരുമിച്ച് സാവൂളിനെ അലട്ടി. ദാവീദ് ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ കൂടുതൽ പ്രശസ്തനായി തീരുന്നത് തന്റെ ഭവനത്തിന് ഭീഷണിയായിരിക്കും എന്ന് സാവൂള് കരുതി. എന്നാലും സാവൂള് ദാവീദിനെ തന്റെ അംഗരക്ഷകനായി, തന്റെ ആയുധവാഹകനായി, തന്റെ സൈന്യത്തിന്റെ തലവനായിയൊക്കെ നിയമിച്ചു. പക്ഷേ ദിവസം കഴിയും തോറും ദാവീദിനോടുള്ള അസൂയയും അത് പിന്നീട് ഭയവുമായി മാറി. പലതവണ സാവൂൾ തന്നെ ദാവീദിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. സാവൂളിന്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങളുണ്ടായി. ഫിലിസ്തീനെയും മറ്റ് ശത്രുക്കളെയും ആക്രമിച്ചു തോൽപ്പിക്കുന്നതിന് പകരം, ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് സ്വന്തം ജനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, സൈന്യത്തെ സജ്ജീകരിക്കുന്നതിന് പകരം, തന്റെ തന്നെ അംഗരക്ഷകനും തന്റെ തന്നെ സൈനികനുമായ ദാവീദിനെ വേട്ടയാടുന്നതായി സാവൂളിന്റെ മുഖ്യ ലക്ഷ്യം. ഇനി അങ്ങോട്ട് ഭയചകിതനായ, അസൂയാലുവായ, വ്യക്തമായ വീക്ഷണം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് സാവൂൾ പ്രത്യക്ഷപ്പെടുക. പലതവണ വധിക്കാൻ ശ്രമിച്ചു. ഒളിച്ചോടി ദാവീദിന്റെ പിന്നാലെ സാവൂൾ സൈന്യവുമായി പോയി. ആ വേട്ടയാടൽ വലിയ ദുരന്തങ്ങൾക്കിരയായി. ദാവീദ് വനാന്തരങ്ങളിൽ, മരുഭൂമിയിൽ, അവസാനം വിദേശത്ത് അഭയം പ്രാപിച്ചു. എന്നാലും സാവൂളിന് സ്വസ്ഥതയില്ല. അസൂയ അവനെ തളർത്തി. ഭയം അവനെ വിഭ്രാന്തനാക്കി. ഇനി അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും പരാജിതനായ സാവൂളിന്റെ ചിത്രമാണ് കാണുക. ചുരുക്കം യുദ്ധങ്ങളൊക്കെ വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെങ്കിലും നിർണായകമായ സാഹചര്യത്തിൽ സാവൂള് പറ്റെ പരാജയപ്പെടുകയാണ്. സാമൂവേൽ മരിച്ചു. സാവൂളിനെ നയിക്കാൻ ആരുമില്ലാണ്ടായി. അവസാനത്തെ യുദ്ധത്തിന്റെ ചിത്രം സാമൂവേലിന്റെ ഒന്നാം പുസ്തകം 28 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിലിസ്തീയർ കൂടുതൽ ശക്തി ആർജിച്ചു. സൈന്യത്തെ സജ്ജമാക്കേണ്ട സാവൂള് മാനസിക രോഗിയായി മാറിയതിന്റെ പേരിൽ, ഭരണത്തിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയാതെ പോയതിന്റെ പേരിൽ ഇസ്രായേൽ പൊതുവെ ദുർബലമായി. നിർണായകമായ യുദ്ധം ഗിൽബോവ കുന്നിൽ വെച്ചാണ് സംഭവിക്കുക. സൈന്യം വളരെ ശുഷ്കമായിരുന്നു. ദാവീദ് പണ്ടേ കാനാൻ ദേശം വിട്ടുപോയിരുന്നു. ദാവീദിന്റെ കൂടെ മറ്റു പലരും കടന്നുപോയി. സഹായത്തിന് ആരുമില്ല. ദൈവത്തിന്റെ ഹിതമറിയാൻ, ദൈവത്തിന്റെ ഹിതം ആരായാൻ സാവൂളിനെ സഹായിക്കാനും ആരുമില്ലാണ്ടായി. ഈ സാഹചര്യത്തിലാണ് 28 അധ്യായത്തിൽ സാവൂൾ ഒരു മന്ത്രവാദിനിയെ സമീപിക്കുന്നതായിട്ട് പറയുക. 28 അധ്യായം 3 വാക്യം: സാമുവേൽ മരിച്ചിട്ട് അവന്റെ നഗരമായ റാമായിൽ സംസ്കരിക്കപ്പെടുകയും ഇസ്രായേലിലെല്ലാം അവനോർത്ത് വിലപിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. സാവൂൾ എല്ലാ മന്ത്രവാദികളെയും ആഭിചാരക്കാരെയും നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഫിലിസ്തീർ ഒരുമിച്ചുകൂടി ഷൂനേമിൽ വന്ന് പാളയമടിച്ചു. സാവൂൾ ഇസ്രായേലിനെ എല്ലാം സംഘടിപ്പിച്ച് ഗിൽബോവായിലും പാളയമടിച്ചു. സാവൂൾ ഫിലിസ്തീരുടെ പട്ടാളത്തെ കണ്ട് ഭയപ്പെട്ടു. മനസ്സ് അത്യധികം ഇളകിവശായി. അവൻ കർത്താവിനോട് ആരാഞ്ഞു. പക്ഷേ കർത്താവ് സ്വപ്നത്തിലൂടെയോ ഉറീമിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ ഉത്തരം നൽകിയില്ല. അപ്പോൾ സാവൂൾ ക്രിസ്ത്യന്മാരോട് പറഞ്ഞു, ഒരു മന്ത്രവാദിനെ അന്വേഷിക്കുക, ഞാൻ അവളുടെ ഉപദേശം തേടട്ടെ. ദൈവത്തിന്റെ അടുക്കൽ ഉപദേശം തേടിയിട്ട് മറുപടി കിട്ടുന്നില്ല. സ്വപ്നത്തിലൂടെ മറുപടി കിട്ടുന്നില്ല, ഉറീമിലൂടെ കിട്ടുന്നില്ല. ഉറീം എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണമാണ്. അതേ എന്നും അല്ല എന്നും എഴുതിയ രണ്ട് ലോഹത്തകിടുകൾ പുരോഹിതൻ തന്റെ വസ്ത്രത്തിൽ കീശയിൽ സൂക്ഷിക്കുമായിരുന്നു. വ്യക്തമായ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി കിട്ടുന്നതാണ് ഉറീം. പക്ഷേ ഇപ്പോൾ അതിനും വ്യക്തമായ ഉത്തരം സാവൂളിന് കിട്ടാണ്ടായി. ദൈവത്തിൽ നിന്ന് മറുപടി കിട്ടാതായപ്പോൾ ഇനി മന്ത്രവാദിയെ സമീപിച്ചേ രക്ഷയുള്ളൂ എന്ന് സാവൂൾ കരുതി. മന്ത്രവാദികളെ എല്ലാം ഉന്മൂലനം ചെയ്യാനായിട്ട് സാവൂൾ തന്നെ കൽപ്പിച്ചതാണ്. പക്ഷേ അവസാന നിമിഷത്തിൽ അവിശ്വസ്തതയുടെ അടിത്തട്ടിലേക്ക് കൂപ്പുകുത്തുകയാണ് സാവൂൾ. താൻ തന്നെ നിരോധിച്ച താൻ തന്നെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച മന്ത്രവാദികളെ സമീപിക്കുകയായി സാവൂൾ. മന്ത്രവാദിയെ സമീപിച്ചത് സാമൂഹലിനോട് ഉപദേശം തേടാൻ വേണ്ടിയാണ്. ഇവിടെ പല പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. മരിച്ച മനുഷ്യർ എന്ത് സംഭവിക്കുന്നു, മരിച്ചവൻ മടങ്ങി വരികയില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ ഇവിടെ മരിച്ച സാമൂഹലിനെ വിളിച്ചു വരുത്തുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രവാദിനെ. മരിച്ചവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് നിയമാവർത്തന പുസ്തകത്തിൽ വളരെ ശക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബദ്ധങ്ങളായ ധാരണകൾ, അന്ധവിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന സമൂഹത്തിൽ ഇപ്രകാരമുള്ള ചിന്തകളുണ്ടാവും. സാവൂൾ ഭയചകിതനായി, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠാകുലനായി, ഏത് വിധേനയും ദൈവത്തിന്റെ ഹിതം അറിയണമെന്ന് അവൻ വിചാരിച്ചു. അപ്പോഴ് അവന്റെ അബോധ മനസ്സിൽ ഉറഞ്ഞുകൂടി കിടന്ന അന്ധവിശ്വാസങ്ങളെല്ലാം ഒരുമിച്ച് തലപൊക്കി. മരിച്ചുപോയ സാമൂഹലിനെ ഏതെങ്കിലും തരത്തിൽ കണ്ടുമുട്ടിയാൽ സാമൂഹലിൽ നിന്ന് ഉപദേശം കിട്ടുമെന്ന് അദ്ദേഹം വിചാരിച്ചു. ഒരു മാനസിക വിഭ്രാന്തിയുടെ ഭാഗമായി തീർന്നു അത്. മന്ത്രവാദിനിയെ സമീപിച്ചു. മന്ത്രവാദിനിയുടെ പ്രവർത്തനങ്ങളിൽ സാവൂൾ വിശ്വസിച്ചു. മന്ത്രവാദിനി സാമൂഹലിനെ വിളിച്ചു വരുത്തിയെന്നാണ് പറയുക. ഇനി സാമൂഹലിൽ നിന്ന് കിട്ടുന്ന ഉപദേശമോ, അത് തികച്ചും ഭയാനകമാണ്, നിരാശാജനകമാണ്. നാളെ നീ എന്നോടുകൂടെ പാതാളത്തിലായിരിക്കും എന്നാണ് സാമൂഹൽ പറയുക. മുഴുവനും തകർന്ന വ്യക്തി. ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു വലിയ പാഠം, ദൈവത്തെ തിരസ്കരിക്കുന്ന വ്യക്തി, ദൈവഹിതത്തിന് ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വ്യക്തി പടിപടിയായി അകന്നു പോകുന്നു. അവസാനം തിരിച്ചു വരാൻ സാധിക്കാത്ത പടുകുഴിയിൽ ചെന്ന് പതിക്കുന്നു. നിസാരമായ തെറ്റുകളിൽ കൂടി വലിയ തെറ്റുകളിലേക്ക് ചെന്ന് വീഴുകയാണ്. അവസാനം ഏത് വിധേനയും ദൈവഹിതം അറിയണം, അഥവാ ദൈവത്തെ തനിക്കു വേണ്ടി പ്രവർത്തിക്കാൻ നിർബന്ധിക്കണം, പ്രേരിപ്പിക്കണമെന്ന് വിചാരിക്കുകയാണ്. ദൈവവിശ്വാസി അവസാനം മന്ത്രവാദിയെ സമീപിക്കുന്ന ആ ഒരു ചിത്രം ഒരുപക്ഷെ ഇന്ന് പലർക്കും സഹായകമാവും. തങ്ങളുടെ ജീവിതത്തെ വിലയിരുത്താൻ, തെറ്റുകളെ മനസ്സിലാക്കാൻ മന്ത്രവാദവും കൂടോത്രവും ഒരിക്കലും മനുഷ്യനെ നയിക്കുകയില്ല നന്മയിലേക്ക്. പൈശാചിക ശക്തിയെ അഭയം പ്രാപിക്കുന്നവർ, തെറ്റായ മാർഗങ്ങളിലൂടെ ദൈവഹിതമാരായ ശ്രമിക്കുന്നവർ അവസാനം നിരാശയിലും നാശത്തിലും ചെന്ന് പതിക്കുകയുള്ളൂ. വലിയ വഞ്ചനയ്ക്കും കബളിപ്പിക്കലിനും ഇരയായിത്തീരും. സാവൂളിൻ്റെ അധപതനത്തിൻ്റെ അടിത്തട്ട് നമ്മൾ കാണുകയായി. അടുത്ത സംഭവം യുദ്ധത്തിൽ പരാജയപ്പെട്ട് നശിക്കുന്നതാണ്. 31-ാമത്തെ അധ്യായത്തിൽ സാവൂൾ മരിച്ചു. പക്ഷേ അതൊരു വീരചരമമായിരുന്നു. തന്നെ ഏൽപ്പിച്ച ദൗത്യം, ജനത്തിന് സംരക്ഷണം നൽകുക എന്ന ദൗത്യം, ആ ദൗത്യത്തിൽ സാവൂൾ ഉറച്ചു നിന്നു. പരാജയം നിശ്ചയമായിരുന്നിട്ടും ഒളിച്ചോടാൻ അദ്ദേഹം തയ്യാറായില്ല. അതേസമയം യുദ്ധക്കളത്തിൽ മരിച്ചു വീണ സാവൂൾ ഒരു വലിയ ദുരന്ത കഥാപാത്രമാണ്. നിസാരമായ ഒരു തെറ്റു തുടങ്ങി അത് വളർന്ന് വികസിച്ച് ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിൻ്റെ അല്ല, ഒരു ജനത്തിൻ്റെ തന്നെ ജീവിതത്തെ അതികഠിനമായി ബാധിച്ച ഒരു വലിയ രോഗം. അവിശ്വാസത്തിൽ, അവിശ്വസ്തതയിൽ, അനുസരണക്കേടിൽ തുടങ്ങി അത് വിഷാദമായി, അത് അസൂയയായി, അവസാനം അത് മാരകമായ രോഗമായി തീർന്നു. വിഗ്രഹാരാധനയിൽ, മന്ത്രവാദത്തിൽ ചെന്നു വീണു. അവസാനം ജീവിതവും നഷ്ടപ്പെട്ടു. സാവൂളിൻ്റെ മാതൃക നമുക്കൊരു വലിയ പാഠമാണ്, ഒരു താക്കീതാണ്. ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തരായിരിക്കുന്നവർ വലിയ അവിശ്വസ്തതയിൽ ചെന്ന് പതിക്കും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, വലിയ കാരുണ്യത്തോടെ, സ്നേഹത്തോടെ കൃഷിക്കാരനായിരുന്ന പാവപ്പെട്ട സാവൂളിനെ അവിടെ തിരഞ്ഞെടുത്തു, അവിടുത്തെ ജനത്തിൻ്റെ രാജാവായി ഉയർത്തി. പക്ഷെ കാലക്രമത്തിൽ തൻ്റെ എളിയ ഉത്ഭവത്തെ മറന്ന്, തൻ്റെ ശക്തിയിൽ, സൈന്യത്തിൻ്റെ ശക്തിയിൽ മാത്രം ആശ്രയിച്ച്, അങ്ങയുടെ ഹിതമാരായാതെ സ്വന്തം ഹിതം പ്രവർത്തിക്കാൻ ശ്രമിച്ച സാവൂള് തിരസ്കൃതനായി അവസാനം വലിയ പരാജയത്തിൽ ചെന്നെത്തി. അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ജീവൻ നഷ്ടപ്പെട്ടു. ഇസ്രായേൽ ജനം ഒന്നടങ്കം വീണ്ടും ഫിലിസ്തീനയുടെ ആധിപത്യത്തിലായി. ചെറിയ വിശ്വസ്തത വലിയ അവിശ്വസ്തതയിലേക്ക് നയിക്കുന്നതായി നിങ്ങൾ മനസ്സിലാക്കുന്നു. താവേ, എപ്പോഴും അങ്ങയുടെ ഹിതമാരായ അതുമാത്രം പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ആമേൻ.